ഒരു കവി കവിത എഴുതുന്നതും സിനിമയിലെ ഗാനരചയിതാവ് പാട്ടുകൾ എഴുതുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് മലയാളിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഗാനങ്ങൾ നൽകിയ ഷിബു ചക്രവർത്തി പറയുന്നത്. ഷിബു ചക്രവർത്തിയുമായി SBS മലയാളം നടത്തുന്ന അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണിത്. ഈ അഭിമുഖവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഈ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം കേൾക്കാനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. മലയാളി ഇത്തരത്തിൽ താങ്കളുടെ ഒരുപാട് വരികൾ നമ്മൾ എപ്പോഴും ഞാൻ അതിസൂചിപ്പിച്ച പോലെ പാടി നടക്കുന്നുണ്ട്. താങ്കളുടെ മനസ്സിൽ എപ്പോഴും അത് എഴുതിയതിൽ എപ്പോഴും സന്തോഷം തരുന്ന വരികൾ ഏതെങ്കിലും ഉണ്ടോ?
എന്നെ സംബന്ധിച്ചോളം ഇത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്കപ്പുറം എൻ്റെ സംതൃപ്തിക്ക് ഒരു ചെറിയ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മുൻപിൽ വരുന്ന സിറ്റുവേഷനോട് എനിക്ക് എത്രമാത്രം നീതി പുലർത്താൻ പറ്റുന്നുണ്ട്, അതാണ് എൻ്റെ സന്തോഷം തരുന്നത്. അല്ലാതെ ഒരു കാവ്യബിംബം നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതല്ല.
പലപ്പോഴും താങ്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ട്യൂൺ കിട്ടിയാൽ മാത്രമേ പാട്ട് എഴുതാൻ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളത്. താങ്കളുടെ മനസ്സിനകത്തുള്ള, സാധാരണ കവികളൊക്കെ പറയുന്ന അങ്ങനെയാണല്ലോ, അവരുടെ മനസ്സിനകത്തുള്ള വികാരങ്ങളും അതാണ് കവിതയായി പുറത്തേക്ക് വരുന്നത്. താങ്കൾക്ക് അങ്ങനെ അല്ലേ അത്?
പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക്, ഞാനൊരു ബേസിക്കലി ഒരു ബോൺ പോയറ്റ് അല്ല, അതിൻ്റെ ആയിരിക്കാം അത്. അതുകൊണ്ടിട്ട് ഒരു കവിയുടെ അഭിപ്രായം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. എൻ്റെ അടുത്ത് വരുന്നത് ഒരു സിനിമയുടെ ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ മോഹൻലാൽ ഇന്ന പോലെ ചെയ്യുന്നു, ഇന്ന പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ഈ മോഹൻലാൽ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ ആ മോഹൻലാൽ എന്താ ഈ പെൺകുട്ടിയായിട്ട് പ്രണയ ഇതിൻ്റെ അകത്ത് ഇവൻ ഈ പെണ്ണിനെ കാണുന്നത് പോലും ഒരു ക്യാമറയുടെ ഒരു ഫ്രെയിമിലെ ഒരു പിക്ചറായിട്ടാണ്. സോ ആ ക്ലിക്ക് ശബ്ദത്തോടു കൂടിയാണ്, അതാണ് ചിത്രത്തിൽ പാടം പൂത്ത കാലം, ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ മുൻപിൽ ആ പിക്ചറുണ്ട്. ഈ പിക്ചറിനെ കൺസീവ് ചെയ്തിട്ട് ആണ് ഞാനത് എഴുതുന്നത്. പാടം പൂത്ത കാലം വന്നു നീയും, ഈ പറയുന്ന ക്ലിക്ക് ശബ്ദം പോലും ആ പാട്ടിൻ്റെ ഭാഗമാണ്. എൻ്റെ അക്ഷരം മാത്രമല്ല, ഈ ഈ ടെക്നോളജിയും കൂടി ചേർന്ന് വരുന്നതാണ് ഒരു ഗാനരചന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അപ്ലൈഡ് ആർട്ട്. ഒരു കവിത മനസ്സിൽ തോന്നിയിട്ട് എഴുതുന്നത് പോലെയല്ല, അവിടെ വേറൊരു ക്ലിക്ക് ശബ്ദമില്ല, എൻ്റെ ഹൃദയം ഇടിക്കുന്ന ക്ലിക്ക് ശബ്ദം മാത്രം അവിടെയുള്ളൂ. സിനിമയിൽ അതല്ല, മറ്റൊരാൾ പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പാടം പൂത്ത കാലത്തിനെ പറ്റി പറഞ്ഞു, ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. സൈന്യത്തിലെ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. കാരണം പഠിക്കാൻ വരുന്ന പിള്ളേർ മുഴുവൻ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള, ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ സിഡ്നിയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള മനുഷ്യർക്ക് കുറേ കൂടി മനസ്സിലാവും. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഒരു ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ പിള്ളേരെല്ലാവരും കൂടി ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഭാഷ എന്തായിരിക്കും? ഇവിടെ വരുന്ന സിറ്റുവേഷൻ ഒരു കവി കൺസീവ് ചെയ്യുന്നതല്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കൂടി അപ്ലൈഡ് ആർട്ടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരസ്യത്തിനോട്. ഇപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു പരസ്യമാണ്, മനസ്സിൻ തളിർമരത്തിൽ ഒരു കിളി ചിറകടിച്ചു. ഈ ഇതിൻ്റെ ഇടയിൽ മുഴുവൻ ഗ്യാപ്പുണ്ട്. ഇത് കൃത്യമായിട്ട് ആലുക്കാസ് നിന്റെ സ്വപ്നങ്ങളെ സ്വർണം ഇന്നണിയിക്കും, അല്ലെങ്കിൽ അണിയിച്ചു എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാനുള്ള വരവാണത്. ഇത് പ്യുവർലി ടെക്നിക്കലാണ്. ഈ ടെക്നിക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് എവിടേക്ക് എത്രമാത്രം സൗന്ദര്യാത്മകമായിട്ട് പോകാൻ പറ്റും, അതാണ് കവിത. അവിടെ കവിത ടച്ച് ചെയ്യാൻ സാധിച്ചാൽ വെല്ലാൻ കുട്ട്, പക്ഷേ അതൊരു മസ്റ്റല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പച്ചമാങ്ങ പച്ചമാങ്ങ എന്നുള്ളതിൽ കവിത ഉണ്ടെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷേ ആ സിറ്റുവേഷൻ അത് പെർഫെക്റ്റാണ്. കാരണം എൻ്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനൊത്ത ഫിഗറല്ലേ എന്ന് പൃഥ്വിരാജ് പാടി അഭിനയിക്കാനുള്ളതാ. കാരണം ചില ആ ക്യാരക്ടറിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് പഴയ കാലത്തെ പോലെ ഉജ്ജയിനിയിലെ ഗായിക പാടിക്കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാർ സമ്മതിക്കില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾ ചോദിച്ച ആ കവിത എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, ഇത് എവിടെയാണ് ഇതിനെ നമ്മൾ ഒരു സൗന്ദര്യാത്മകമായിട്ട് പോയി തൊടുന്നത്? ഇപ്പോൾ നമ്മുടെ അടുത്ത് പലർക്കും ഓ സാർ കവിത വേണ്ടട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് മോനെ ഈ കവിത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇവർ കവിത എന്ന് വെച്ചാൽ ഓ എന്തോ കട്ടിയുള്ള വാക്കുകളും ആർക്കും മനസ്സിലാവാത്ത എന്തോ അതൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല കവിത ഇരിക്കുന്നത്. എവിടെയാണ് നാഴിയുരിപ്പാൽ കൊണ്ട് നാടാകെ കല്യാണം നടത്ത നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി എന്ന് പറയുന്നിടത്താണ് കവിത ഉള്ളത്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ നിൻ്റെ അരഞ്ഞാണ ചരടിലെ ഏലത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ട് അനഘമന്ത്രമുണ്ട് എന്ന് പറയുന്ന അത് അവിടെയൊക്കെയാണ് നമ്മൾ കവിത കാണുന്നത്. അത് കട്ടിയുള്ള വാക്കായിട്ടല്ല,
അത് സൃഷ്ടിക്കുന്ന ഒരു ബിംബം ആ ഒരു അല്ലെങ്കിൽ അത് എത്രത്തോളം എങ്ങനെയാണ്
അത് ചെന്ന് തൊടുന്ന സൗന്ദര്യം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് കവിത എന്ന് പറയുന്നത്. ആ സൗന്ദര്യം നമ്മളെ എവിടെ കുളിരണിയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എവിടെയോ ഒന്ന് ത്രസിപ്പിക്കുന്ന നിസ്സാരമായിട്ടുള്ള രണ്ട് വാക്കുകൊണ്ടിട്ട് നമ്മൾ ഒന്ന് ത്രസിപ്പിക്കുന്ന ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യമാണ് കവിത.
താങ്കൾ പറഞ്ഞതിൽ ഇത് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു പാട്ട് ആസ്വദിക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ കവിത വായിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഈ ടെക്നിക്കലി ഒരു ഒരു ട്യൂൺ കിട്ടിയ ശേഷം അതിനനുസരിച്ച് എഴുതുമ്പോൾ പലപ്പോഴും വാക്കുകൾ ഒരുപാട് മാറ്റേണ്ടി വരാറില്ലേ? എങ്ങനെയാണ് ഇത്രത്തോളം വാക്കുകളുടെ ഒരു പദസമ്പത്ത് താങ്കൾ നേടിയെടുക്കുന്നതും അത് കൃത്യമായൊരു പദം ഏതായിരിക്കും ഇതിന് യോജിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് പറയാൻ കഴിയുമോ?
യഥാർത്ഥത്തിൽ ഈ പറയുന്ന രചനയുടെ ഒരു ടെക്നോളജി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. എങ്ങനെയാണ് അത് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഒരു ട്യൂൺ കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് തികച്ചും ഒരു അന്ധകാരത്തിലാണ്. നമ്മൾ ഒരു ഒരു ട്യൂൺ കിട്ടി, അതിൻ്റെ ആദ്യത്തെ വാക്ക് എന്തായിരിക്കണം? അങ്ങനെ പദസമ്പത്തുണ്ടാണെങ്കിൽ ഞാനൊന്നും പാട്ടെഴുത്ത് കാരണമാവില്ല. കാരണം വെച്ചാൽ ഞാൻ ജീവിതത്തിൽ സ്കൂളിൽ മലയാളം പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അല്ലാതെ മലയാളം പഠിക്കാത്ത മനുഷ്യനാണ്. അതുമാത്രമല്ല ഞാൻ അങ്ങനെ പദസമ്പത്ത് വെച്ച് കളിക്കുന്ന, കാരണം എൻ്റെ പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് ഞാൻ ഇതേവരെ ജീവിതത്തിൽ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടാവും.
അങ്ങനെ ഒരു ഇപ്പം പറഞ്ഞത് വയലാർ എന്ന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ താങ്കൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ഏത് വാക്ക് ആ ട്യൂണിനനുസരിച്ച് വേണം എന്നുള്ളൊരു ചിന്ത വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഒരു സ്വാഭാവികമായ ഒരു ആസ്വാദകൻ്റെ സംശയം മാത്രമാണ്.
അത് അതുകൊണ്ടിട്ടായിരിക്കും ഞാൻ പാട്ടെഴുത്തുകാരനായത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പാട്ട് ബേസിക്കലി അർത്ഥം പിന്നീടാണ് വരുന്നത്. അതിനു മുൻപ് ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ഒരു മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആകർഷകത്വം, അപ്പോൾ സൗകുമാര്യം, ശബ്ദ സൗകുമാര്യം സൃഷ്ടിക്കാൻ വാക്കുകൾക്കാകുക എന്ന് പറയുന്ന ആ വെരി ഫസ്റ്റ് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ ശബ്ദം കൊണ്ടിട്ടൊരു ഭംഗി കൊതിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്, പിന്നെ ഈ ശബ്ദത്തിന് അർത്ഥം ഉണ്ടാവുക, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അത് മനോഹരമാവുന്നത്. ഇപ്പോൾ മഞ്ജുഭാഷിണിൻ്റെ അർത്ഥം നമുക്കറിയണമെന്നില്ല, പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണ്. വസുന്ധര എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ എന്താ മലയാള വാക്കുകൾ പാതിരാക്കാറ്റിൽ നിൻ്റെ പട്ടുറുമാലിള ഈ പട്ടുറുമാല എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഈ വാക്കുകളുടെ ഒരു ഭംഗി ഇതാണ് നമ്മൾ ആദ്യം പാട്ടിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. അപ്പോൾ ആ ആ സൗന്ദര്യം, അത് ഈ ശബ്ദ സൗകുമാരി ഉണ്ടാക്കുക എന്നുള്ളത് ഏത് പാട്ടിൻ്റെ ഏത് പാട്ടെഴുത്തുകാരൻ്റെയും പ്രൈമറി ജോലിയാണ്. രണ്ട്, പിന്നെ അതിന് അർത്ഥവും കൂടി വരുമ്പോഴാണ് പൂവിന് സുഗന്ധം വരുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു കാര്യം വരുന്നത്. ഇത് രണ്ടും ചേർന്നേ പറ്റുള്ളൂ. ഇത് എവിടെ മിസ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ശബ്ദ സൗകുമാര്യമുണ്ട്, യാതൊരു അർത്ഥവും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. ആദ്യമൊന്നും അട്രാക്റ്റ് ചെയ്യുന്നല്ല, അത് നിലനിൽക്കില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഗംഭീരമാണ്, പക്ഷെ ഞാൻ പാടിക്കൊണ്ട് നടക്കില്ല. അത് വെറും ഫിലോസഫിക്കലായിട്ടുള്ള അങ്ങനെയുള്ള കുറേ പാട്ടുകൾ നമുക്കറിയാം. അത് ഭയങ്കര അർത്ഥമാണ്, പക്ഷേ അതെന്നെ ഇഷ്ടപ്പെടുത്തുന്ന പാട്ടുന്നല്ല. ഇത് രണ്ടും കൂടി ചേരുന്ന കൊടുത്താണ് നല്ല പാട്ടുണ്ടാകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി. അതിൻ്റെ ഒരു ഒരു പാട്ടുണ്ടാവുന്നതിൻ്റെ പാട്ടിൻ്റെ ഒരു രീതി അതാണ്. ഈ രണ്ട് ഫാക്ടർ അതിൻ്റെ അകത്ത് ഈക്വലായിട്ട് എവിടെയാണ് ഒട്ടും, ഇപ്പോൾ വയലാറിലും ഭാസ്കർ മാഷിലും തമ്പി സാറിലാണെങ്കിലും ഒ എൻ വിയിലാണെങ്കിലും ഒക്കെ വരുന്നത്. അതിൻ്റെ ഇപ്പോൾ ഒ എൻ സാറിൻ്റെ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത്, ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു എന്ന്. അപ്പം ഇന്ദ്രനീലിമയോലുന്ന ഈ മിഴിപ്പൊയ്കയിൽ, ഈ പൊയ്കയിൽ നോക്കി നിന്ന ഒരാൾ ഇന്ത്യയുടെ പുരാണങ്ങളിലല്ല, ഗ്രീക്ക് പുരാണത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, നാർസിസസ് എന്ന് പറയുന്ന ഒരു ദേവൻ. അതീവ സുന്ദരനായിട്ടുള്ള ദേവനെ എക്കോ എന്ന് പറയുന്ന ദേവി പ്രണയിച്ചു. പക്ഷേ അവളുടെ പ്രണയം ഇയാളെ കാര്യമാക്കിയില്ല, നിഷേധിച്ചു പ്രണയം. അപ്പോൾ എൻ്റെ പ്രണയം നിഷേധിച്ചത് നിൻ്റെ സൗന്ദര്യത്തിലുള്ള നിൻ്റെ അഹങ്കാരം കൊണ്ടിട്ടല്ലേ, നീ നിന്നെ പ്രണയിച്ച് നിൻ്റെ സൗന്ദര്യം കണ്ട് നീ എന്താ മരിക്കും എന്ന് അവൾ പിന്നെ ശപിച്ചു. അങ്ങനെ ഈ നാർസിസസ് പൊയ്കയിൽ വെള്ളം കുടിക്കാനായിട്ട് മുഖം താഴ്ത്തിയപ്പോൾ ഈ പൊയ്കയിൽ തൻ്റെ മുഖം തന്നെ കണ്ടിട്ട് അതിനെ പ്രണയിച്ച് ആ പൊയ്കയിൽ വീണാണ് നാർസിസസ് മരിക്കുന്നത്. ഈ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഈ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഋഷ്യശൃംഖലനിൽ കൊണ്ടുവന്നിട്ട് ഓ എൻ സാർ അപ്ലൈ ചെയ്തിരിക്കുക, അതാരും തിരിച്ചറിയണമെന്നില്ല. പക്ഷേ ഋഷ്യശൃംഖൻ്റെ മുൻപിൽ പ്രണയവുമായിട്ട് ഇവള് ചെല്ലുമ്പോൾ, വൈശാലി ചെല്ലുമ്പോൾ വൈശാലി പറയുന്നത് ഈ നാർസിസസിൻ്റെ കഥയാണ് ഓ എൻ സാർ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മുടെ മുൻപിൽ കവിതയ്ക്ക് ഇങ്ങനെയുള്ള, അതായത് സിനിമാ പാട്ട് കവിതയായ ഇത്തരം ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉറച്ച് പറയുന്നത് ഞാൻ എഴുതുന്നത് കവിതയല്ല. കാരണം കവിത എഴുതി വെച്ച ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ മുൻപിൽ പൂർവ്വസൂരികളായിട്ട് നിൽക്കുന്നുണ്ട് അവരവിടെ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, വയലാറിൻ്റെ മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ, എന്ത് മനോഹരമായിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ ചരണത്തിൽ പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ, നിൻ നുണക്കുഴിപ്പൂ മൂടും കുറുനിരകൾ, കാറ്റു വന്നവയുടെ രചനാഭംഗികൾ മായ്ക്കുവാൻ നീ എന്തിനനുവദിച്ചു, ആ കാറ്റിനെ ഞാൻ ശപിച്ചു, അത് നിൻ്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. ഈ പ്രണയോപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപനിഷത്തില്ല, നൂറ്റി ചെല്ലാൻ ഉപനിഷത്ത് ഉണ്ടെങ്കിൽ തന്നെ, പക്ഷേ വയലാറൊരു ഉപനിഷത്ത് തന്നെ കണ്ടുപിടിച്ചു. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ, അതിൻ്റെ നുണക്കുഴി പൂമൂടും കുറുനിരകൾ, ആ കുറുനിരകളെ കാറ്റ് വന്ന അവയുടെ രചനാഭംഗികൾ മായ്ക്കുവാൻ നീ എന്തിനാണ് അനുവദിച്ചത്, ഞാൻ ആ കാറ്റിനെ ശപിച്ചു, പക്ഷെ ആ കാറ്റ് പോയിട്ട് നിൻ്റെ ഹൃദയത്തിൽ തന്നെ ഒളിച്ചു എന്ന് പറയുന്ന എഴുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ ശ്രാവണമോ ചന്ദ്രിക പൂജ ഒഴിച്ച് എത്ര നൂറ് പാട്ട് വേണമെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ പറയാൻ പറ്റും, അതിന് വേറൊരു അവസ്ഥയിലാവാം.
തീർച്ചയായും താങ്കൾക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്തായാലും അവസാനിപ്പിക്കുന്നു. അവസാനം ഒറ്റ വളരെ ചുരുക്കത്തിൽ പറയാനുള്ള, ഇത്തരത്തിൽ ആ 90s തന്നെ ഒരുപാട് സിനിമകൾ കഥയും തിരക്കഥയും എഴുതി, പിന്നീട് ചാനലുകളിൽ ഒരുപാട് അതിമനോഹരമായ പരിപാടികൾ താങ്കൾ വിവിധ ചാനലുകൾ തയ്യാറാക്കി. ഇപ്പോഴും ഇനിയൊരു ഒരു സംവിധാനം പ്രതീക്ഷിക്കാമോ? ഇടയ്ക്കെപ്പോഴോ കേട്ടിരുന്നു തോന്നുന്നു.
എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഇല്ല ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് കുഴിയിലിറക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടിട്ടാണ് അത്തരം എന്താ പറയുന്നത് വാഗ്ദാനങ്ങളൊന്നും നൽകി ആരെയും കുഴിയിലിറക്കാത്തത്. ഇല്ല, നമ്മളെ കൃത്യമായിട്ട് എന്താ നമ്മളെ വിശ്വസിച്ച ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിലിം ചെയ്യും.
തീർച്ചയായും എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം താങ്കളിൽ നിന്ന് അതുകൂടി നമുക്ക് കാണേണ്ട ആഗ്രഹമുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ സംസാരിച്ചതിന്.
വളരെ നന്ദി എല്ലാവരും, എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.
മലയാള ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയുമായി SBS മലയാളം നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഒപ്പം ആദ്യ ഭാഗം കേൾക്കാനും SBS മലയാളം വെബ്സൈറ്റിൽ നിന്നും SBS ഓഡിയോ ആപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാകും. ഇത്തരം കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡി ജോസ് ശിവദാസ്.